അപ്പൊ എത്രത്തോളം എത്ര കുടുംബങ്ങളപ്പൊ ഈ സംഘത്തിനെ ഡിപ്പെൻഡ് ചെയ്തത്
ജീവിക്കുന്നത് പറഞ്ഞൊരു 10-20 കുടുംബങ്ങള് ഇതിനെ ഇപ്പൊ നീതി അടക്കം 10-20 കുടുംബങ്ങള് ഇതിനെ തൊഴിൽ കൊടുത്തിട്ട് ഞങ്ങൾ ഇതാക്കുന്നുണ്ട്. അതിന് പുറമെ പണിക്കൊക്കെ ആൾക്കാരെ പരിസരത്ത് വിളിച്ച് അവർക്കും ഞങ്ങൾ ഈ പണി കഴിയണവരെ കൊടുക്കാറുണ്ട്.
താങ്കൾ ഈ സംഘത്തിന്റെ തുടക്കം മുതൽക്കേ ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ തുടക്കം ഈ സംഘം തുടങ്ങുന്നതിന്റെ സമയത്തുള്ള ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു?
ഞങ്ങൾ സംഘം തുടങ്ങിയിട്ട് 50-60 വർഷമായി. പുല്ലഴി കോൾപ്പടത്ത് തുടങ്ങിയിട്ട് 60 വർഷമായി. ഞാൻ ജനിക്കാനായിട്ട് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഞാൻ ഇതിൽ വന്നത് 2007 മുതലാണ്. 2007 മുതലാണ് ഞാൻ ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് നമ്മളെ കാരണവരെ എൻ്റെ അച്ഛനടക്കം ഇതിൻ്റെ സംഘത്തിനെ പ്രശ്നം ഉണ്ടായിരുന്നു. അച്ചിരിക്കുന്ന കാലത്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫാം റോഡുകൾ. ഇപ്പോൾ ഞങ്ങൾ കോളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ലോഡ് കയറ്റി വണ്ടികൾ പോകും. ഫാം റോഡുകളാണ് കംപ്ലീറ്റ്. കൃഷിക്ക് ആവശ്യമായിട്ട് വിത്ത് വളം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടികൾ പോയി. എന്ത് അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, മൊത്തറ വണ്ടടിച്ച് നടക്കാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ അന്ന് കാലത്താണ് ഫാം റോഡ് വന്നിട്ടുള്ളത്. അതൊരു ഏകദേശം 1985-86 കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം പിന്നെ പല ഭരണസമിതി മാറി മാറി വന്നു. പിന്നെ ഞാൻ 2007 ഞാൻ ചാർജ് എടുത്തു. 2007 ചാർജ് എടുത്തതിന് ശേഷം അങ്ങനെ കുറച്ച് വികസനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, കൃഷിയിൽ പുതിയ ജനറേഷൻ്റെ ഒരു അതിൽ പരമാവധി നാം പരിശ്രമിച്ച് കുറേ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു. ഇപ്പോൾ തന്നെ ഒരു 30 കോടി രൂപയുടെ വർക്ക് കൊടുക്കും നടക്കുന്നു. ഇപ്പോൾ ഏകദേശം 15 കോടി രൂപയുടെ കിഴക്ക് പടിഞ്ഞാറ് റോഡിൻ്റെ പണി. അതിന് തന്നെ സംഘത്തിന് കണ്ട പണം കാശ് ഗവൺമെൻറ് 14.95 കോടി രൂപ റോഡ് മാത്രം. അതിൽ തന്നെ ഒരു 4 ഇഞ്ചെന്നര അങ്ങനെയുള്ള പണികൾ നടക്കണം. അതിന് പുറമെ ഇപ്പുറത്ത് സൈഡിൽ ഒരു റീഡിങ് ചാനൽ വെള്ളം കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് 4 കോടി രൂപ. വേറെ വർക്ക് 1 കോടി രൂപയുടെ വർക്ക് മുമ്പ് കഴിഞ്ഞു. മോട്ടർ ഷെഡുകൾ പുതിയത് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മോട്ടറുകൾ പുതിയത് വരാൻ പോകും. പണ്ട് കാലത്തെ പെട്ടിപ്പറ എന്നുള്ള മാറ്റം വരുത്താൻ പോകും. ഞങ്ങളിൽ ഇപ്പോൾ പെട്ടിപ്പറയിൻ്റെ വെർട്ടിക്കൽ പമ്പുണ്ട്, പമ്പ് സെറ്റും ഉണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ മോട്ടർ ഐറ്റംസ് നോക്കുകയെന്ന് വെച്ചാൽ 8-50 HP ഫുൾ സെറ്റുണ്ട്. പമ്പ് സെറ്റുണ്ട് നമ്മുടെ കയ്യിൽ 50 HP രണ്ടെണ്ണം. പിന്നെ അതേമാതിരി വെർട്ടിക്കൽ പമ്പ് രണ്ടു 20 തന്നെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു സെറ്റപ്പും ഒരു വർഷാപ്പുമായിട്ടാണ് നമ്മുടെ ഉള്ളത്. അതേമാതിരി കൊയ്ത്ത് മെഷീൻ പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട്. നമ്മുടെ കയ്യിൽ മാത്രമേ കൊയ്ത്ത് മെഷീൻ റിപ്പയർ ചെയ്ത് കൊണ്ട് നടക്കണുള്ളൂ. ഇപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ കൊണ്ട് നടക്കണ ഒരു നമ്മളിപ്പോൾ കൊയ്ത്ത് മെഷീൻ റിപ്പയർ ചെയ്ത് കൊണ്ട് 7-8 ടില്ലറുണ്ട്, 3 ട്രാക്ടറുണ്ട്, ഒരു വലിയൊരു ഗോഡൗണുണ്ട്. പിന്നെ വിത്ത് ഗോഡൗണ് വേറെയുണ്ട്. ഒരു 58 സെൻറ് സ്ഥലം ഞങ്ങളുടെ കോൾ എൻ്റെ തൊട്ടുണ്ട്. അതിലെ വളരിക്കുന്ന സെൻറ്ററിൽ ഞങ്ങളുടെ ഓഫീസിൽ പോലെ പ്രവർത്തിക്കുന്ന പോലത്തെ 10 സെൻറ് സ്ഥലം ഒരു കെട്ടിടമുണ്ട്. അതിലെ പണ്ടത്തെ കാരണന്മാരുടെ ഒരു പുണ്യ അവരൊരു ഒരു എന്താ പറയുക, അവരൊരു കെട്ടുറപ്പ് അത് കാത്തു സൂക്ഷിച്ച് അതിൽ പുതിയൊരു നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമാണ് നമ്മുടെ ഒരു ലക്ഷ്യം.
മറ്റൊരു ചോദ്യം ചോദിക്കാൻ പറ്റത്, ഈ കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ അവൈലബിലിറ്റി എവിടുന്നാണ്? വെള്ളം കിട്ടണമെങ്കിൽ
ഇറിഗേഷൻ ചിമ്മിണി ഡാമുണ്ട്. നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് അത് ഏകദേശം മിക്ക ഓർമ്മയ്ക്കുമ്പോൾ 80 തോന്നുന്നു, 84-85 ആകെ അതന്നെ തോന്നുന്നു. ചിമ്മിണി ഡാമെന്ന് പറഞ്ഞിട്ട് കൃഷിക്ക് വേണ്ടി വെള്ളം സൗകര്യം ചെയ്യുന്നത്, അത് ഇറിഗേഷനാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന് ജില്ലാതല ഒരു കമ്മിറ്റി ഉണ്ട്, കോളർ ഡിവിസറി ബോർഡുണ്ട്. അങ്ങനെ കോളർ ഡിവിസറി ബോർഡ് അതിലൊരു അംഗം കൂടിയാണ് ഞാൻ. യോഗം കൂടി ഇന്ന സ്ഥലത്തേക്ക് ഇന്ന വെള്ളം കൊടുക്കണം, ഇന്ന സ്ഥലത്ത് വെള്ളം കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജില്ലാ ലെവലിൽ അതിന് സഹായിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു സഹായമാണ്.
അപ്പോൾ അതായത് നമ്മുടെ പുല്ലഴി ഭാഗത്ത് കാണുന്ന ബണ്ട് അത് കൃഷി ആവശ്യങ്ങൾക്കാണ് പൂർണ്ണമായിട്ടും?
അതെ അതെ.
അപ്പോൾ ഈ മറ്റേ ബണ്ടിൻ്റെ നിർമ്മാണത്തിൻ്റെ സമയത്ത് താങ്കൾക്ക് അറിവുണ്ടായിരുന്നു, നിർമ്മാണത്തിന് എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ ഒരു സമയത്ത്?
പണ്ട് കാലത്ത് ബണ്ട് പല ബണ്ടിട്ട് പോയതും ബണ്ട് സിങ് ചെയ്ത് പോയിട്ടും കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അത് ഏകദേശം 97 കാലങ്ങളിലാണ് ബണ്ട് പണി വന്നത്. 97 കഴിഞ്ഞിട്ട് പിന്നെ അത് പണ്ട് സിംഗിയിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ വന്നത് ഞാൻ 2007 മുതലാണ് അതിലേക്ക് കയറി വന്നത്. 2008 2009 കാലത്ത് ആ പണ്ടൊക്കെ ബലപ്പെടുത്തി ഇപ്പോൾ നാല് പുറം വണ്ടി പോകാന്നുള്ള രീതിയാണ്. പടിഞ്ഞാറ് വശം മാത്രമാണ് ചെറിയൊരു പ്രശ്നമുള്ളത്, ഈ 900 ഏക്കറുടെ പടിഞ്ഞാറ് വശം മാത്രം കുറച്ച് പ്രോബ്ലം ഉള്ള സ്ഥലമുണ്ട്. ആ പടിഞ്ഞാറ് വശം ഇപ്പോൾ ഈ സീസണിലത് ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷകളാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കി വർക്കോട് നടക്കുന്നുണ്ട് പലതും. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തനിച്ച് ഏത് സമയത്തും വെള്ളം വറ്റിക്കാനും എല്ലാ സൗകര്യങ്ങളും ആയിപ്പോയി. വടക്കേ സൈഡിലെ റോഡിൻ്റെ കേസ് പറഞ്ഞല്ലോ, ഏകദേശം 3.74 കിലോമീറ്ററോളം ആ നീളത്തിൽ പണികൾ ഇപ്പോൾ ആരംഭിക്കും. അതിലാണ് 4 മോട്ടർ ഷെഡും 3 സർവീസ് അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളടക്കണം
ആ റോഡ്.
ഈ 14.74 കോടി രൂപ അത് ഈ അടുത്ത് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ, നവീകരണ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇപ്പോൾ പെട്ടെന്നാണ്.
ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ പുല്ലഴി കോൾപ്പടവ് പറഞ്ഞിരുന്നു, ഈ പുല്ലഴി കോൾപ്പടവ് കേരളത്തിൻ്റെ ഈ കൃഷി മാപ്പിൽ, കേരളത്തിൻ്റെ കൃഷി സംസ്കാരത്തിൽ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ പുല്ലഴി കോൾപ്പടവിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് താങ്കളുടെ ഒരു വീക്ഷണത്തിൽ?
എൻ്റെ വീക്ഷണം എനിക്കത് പറയാൻ പറ്റില്ല, ഞാനിത് കൊണ്ട് നടക്കുമ്പോൾ അത് കാണിക്കുന്നത് പുറമേയുള്ള ജനങ്ങളും ഇപ്പുറമേയുള്ള ആളുകളല്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങളൊരു മാതൃകയായിട്ടാണ് ഇപ്പോൾ പുല്ലഴി കോൾപ്പടവ് പോകുന്നത്. ഞങ്ങളിപ്പോൾ കേരളത്തിലെ കൃഷിയെ സംബന്ധിച്ച് ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയായാലും ആരായാലും പറയും, അറിയപ്പെടുന്ന ഒരു കോൾപ്പടവായി പുല്ലഴി കോൾപ്പടവ് അറിയപ്പെടുന്ന രീതിയിലാണ് പോകണം. പക്ഷെ ഞങ്ങൾക്കത് ഞങ്ങൾക്കത് അംഗീകാരമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഇവിടുത്തെ ജനങ്ങൾ പൊതുജനങ്ങൾ അംഗീകരിക്കേണ്ടെന്നുള്ളൊരു ഇതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷിക്കുന്നു. അതിലെ ഞങ്ങൾ മാതൃക കാണിച്ചു കൊടുത്തതാണ് പല ഏരിയയിലും.
ഒരു ഒരു സംശയം കൂടി, ഈ കൃഷി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ നെല്ല് കൃഷി ചെയ്ത് കഴിയുമ്പോൾ ബാക്കി ഇടുന്ന വയക്കോൽ എന്ത് ചെയ്യുന്നത്?
ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഞങ്ങൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അതാത് കൃഷിക്കാരോട് കൊണ്ട് കൊള്ളാനാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് വരുമ്പോൾ കുറേ മാഫികൾ വന്നിട്ട് ഇന്ന് കെട്ടിക്കൊണ്ട് പോകും. നമ്മൾ പുല്ലഴി കോൾപ്പടവിൽ 900 ഏക്കറിൽ 700 ചില കർഷകരുണ്ട്, ചെറിയ രീതിയിലുള്ളവരുണ്ട്, ഈ 20 സെൻറ് ഉള്ളവരുണ്ട്, 20 ഏക്കറുള്ളവരുണ്ട്, പല ഇതായിട്ട് വേറെ അങ്ങനെയുള്ള ടീമുകളുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ചില പലരും പല വശത്തുള്ളവരാണ്, ജില്ലയുടെ പല ഭാഗങ്ങളിലുള്ളവരാണ്. കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞുനോക്കില്ല, അപ്പോൾ ഇത് ചിലവരൊക്കെ കെട്ടിക്കൊണ്ട് പോകും. ഒന്നുമില്ലെങ്കിൽ വൈക്കോല അതിൽ കിടന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വളമായി മാറും, പക്ഷേ അത് അത് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അത് കാരണം നമ്മുടെ സംഘം നേരിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ വൈക്കോലിനൊരു വില 10 രൂപയ്ക്ക്, 10 രൂപ വെച്ച് ഏറ്റവും നല്ല കൂടുതൽ വില കിട്ടുന്നതാണ് വൈക്കോല്. നമ്മൾ 10 രൂപ കൊടുക്കും. ആ 10 രൂപ കൊടുക്കുമ്പോൾ ആ വൈക്കോലിൻ്റെ തുക അതാത് കൃഷിക്കാർക്ക് ആവശ്യമുള്ളവർക്ക് വൈക്കോല് കൊണ്ടുപോകും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ പശുവുണ്ട്, എനിക്ക് വൈക്കോല ആവശ്യം ഉണ്ടെങ്കിൽ ആ കൊയ്ത്ത് മതി യന്ത്രത്തിൻ്റെ കാശ് കൊടുത്ത് ആ റെസീറ്റ് മേടിച്ച് സൊസൈറ്റിയിൽ കൊടുക്കുക. എന്നാൽ നമ്മൾ പാസ് കൊടുക്കും സംഘം, ആ പാസ് കൊടുത്ത് ആവശ്യമുള്ളവർക്ക് വൈക്കോല് കൊണ്ടുപോകും. ബാക്കിയുള്ളവരെ വൈക്കോല് നമ്മൾ കെട്ടി ഈക്കളായിട്ട്. അതിൽ വേറെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ഈ ചാലുകൾ വരുന്നിടത്ത് വൈക്കോൽ എടുക്കാൻ പറ്റില്ല, വെള്ളം കയറിട്ട് ചില ഏരിയയിൽ എടുക്കാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഒരു പളവുകാരും റിസ്ക് എടുക്കാറില്ല. നമ്മളത് റിസ്ക് എടുത്ത് ആ ഏരിയ മാറ്റി, അല്ലെങ്കിൽ ആ ഏരിയയിലെ എല്ലാവരും ഒരുമിച്ചിപ്പോൾ 1000 രൂപയാണ് വൈക്കോലിനെ ഇത് വെച്ചാൽ മൊത്തം കൂടുതൽ എല്ലാവർക്കും ഒരേ റേറ്റ് കിട്ടാനുള്ള രീതിയിൽ ഭാവിക്കാറുണ്ട്. കുറേ കൃഷിക്കാർക്ക് വേദന ഉള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന കാശ് അപ്പുറത്തുള്ളവർക്ക് കൊടുത്തു നോക്കുമ്പോൾ നല്ല പ്രശ്നമില്ല. അതല്ല, നമ്മൾ ഈക്വലായിട്ട് പോകാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം അത് മാറ്റം വരുന്നുള്ള മാറ്റം വരുത്തണം എന്നുള്ള രീതിയുണ്ട്. പലർക്കും അത് ബുദ്ധിമുട്ടാണ്, അവർക്ക് കിട്ടി അവർക്ക് കിട്ടിയില്ല എന്നുള്ള ബുദ്ധിമുട്ട്.
പിന്നെ ഈ കൃഷിയുടെ വിറ്റുവരവ് താങ്കൾ പറഞ്ഞു 30 കോടിയോളം വർക്കുകൾ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ താങ്കൾക്ക് 2007 ഈ ഒരു ഈ ഒരു സൊസൈറ്റിയിലേക്ക് വന്നത്, അപ്പോൾ ആ വന്ന സമയത്തിൻ്റെ വിറ്റുവരവും ഇപ്പോഴത്തെ വിറ്റുവരവും തമ്മിൽ എന്താണ് വ്യത്യാസം?
നെല്ലിനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നെല്ലിന് തന്നെ വില കൂടി. ഞാൻ ചില ഞാൻ വന്ന ടൈമിൽ 7.30 രൂപ ഒരു കിലോ നെല്ലിൻ്റെ വില, 7 അന്നൊരു വേനൽ മഴ വന്നിട്ട് അന്ന് 9 രൂപയ്ക്ക് ഗവൺമെൻറ് 9 രൂപയ്ക്ക് 2007 ഉണ്ടാവും. ഇന്ന് നെല്ലിന് 28 രൂപയാണ്. കൃഷിക്കാരന് ലാഭം കയറി, അതിനോടൊപ്പം തന്നെ കൃഷിക്കാരന് വേറെ വശം വളങ്ങളൊക്കെ വില കയറി എന്ന് വെച്ചാലും താങ്ങുവില ഇപ്പോഴും ഗവൺമെൻറ് നല്ല രീതിയിൽ ഇപ്പോൾ 28 രൂപയാക്കി, നല്ല റേറ്റാണ് വിത്ത് വീട്ടുകളിലൊക്കെ ഇതുണ്ട്. ഫിനാൻഷ്യൽ സംഘത്തിന് മുതൽക്കൂട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. 30 കോടി രൂപ എന്നൊക്കെ പറഞ്ഞാൽ
അല്ല, പുതിയ പുതിയ ഇപ്പോൾ വിളകൾ പറക്ക് പച്ചക്കറി പറഞ്ഞിരുന്നു, മീൻ കൃഷി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ആ സ്വാഭാവികമായിട്ടും ആ ഒരു വരുന്ന വിറ്റുവരവിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ.
വിറ്റുവരവിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ വേറെ കാര്യമുള്ളതെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് സംഘം കളത്തിലായിരുന്നു, ബാധ്യത ഇല്ലായിരുന്നു.
ബാധ്യതകൾ
ആ ബാധ്യതകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഈ അന്ന് ഇല്ലെങ്കിൽ കൂലി മേടിച്ചിരുന്നത് 700 രൂപ. അന്ന് പണിക്കാരുടെ പണി കാശ് കുറവാണെന്നു വെച്ചാലും 700 വെച്ച് മേടിച്ചിരുന്നത്. ആ 700 വെച്ച് വരുമ്പോൾ ഒരേ കൊല്ലത്തിൽ ബഡ്ജറ്റ് വരുമ്പോൾ കവർ ചെയ്ത് പോയി പോയി ഏകദേശം കുറച്ച് കാശ് ബാധ്യത ഉണ്ടാകും. അപ്പോൾ ആ ബാധ്യത നമ്മൾ അടച്ച് തീർക്കേണ്ട ഒരു കാലഘട്ടമാണ്. ബാധ്യത അടച്ച് തീർക്കേണ്ട അത് വന്നു. പക്ഷേ ഫുള്ളായിട്ട് അടച്ച് തീർക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇത്രയും ഇപ്പോഴത്തെ കൂലി ചിലവ് കൂട്ടി നോക്കുമ്പോൾ അടച്ച് തീർക്കാൻ സാധിച്ചില്ല. ബാധ്യത ഓവറായി ബാധ്യത. അപ്പോൾ പരമാവധി കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കൊണ്ടുവരിക. പിന്നെ കാലത്തിനനുസരിച്ച് അന്ന് 600 രൂപ എന്ന് പറഞ്ഞത് ഇന്ന് കൂലി ചിലവ് കൂടി. അന്ന് കൂലിക്ക് 400 രൂപ കൂലിയിൽ ഇന്ന് 1000 രൂപയാണ്. അന്ന് കാവക്കാർക്ക് കൊടുത്തതാണ് വെറും 75 രൂപയാണ്. ഇന്നൊരു ദിവസം കൊടുക്കുക 200 രൂപ 225 രൂപ കൊണ്ട് കൊടുക്കണം. അപ്പോൾ അത്രയും വർധന വരുമ്പോൾ ഇന്ത്യൻ കൂലി കൂടുന്നു. പക്ഷേ ഈ ഇതിൻ്റെ പലിശയാണ് കൂടുക. അങ്ങനെ വന്നിട്ടൊരു ഇതുള്ള പക്ഷേ സംഘത്തിൻ്റെ മൊത്തം നോക്കുക വെച്ചാൽ സംഘം നല്ലൊരു ഇതിലാണ്, ലാഭത്തിലാണ്.
മറ്റൊരു ചോദ്യം, സംഘം ഇപ്പോൾ നമ്മളെ കോൾ സൊസൈറ്റി സംഘം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കൃഷി ആക്ടിവിറ്റീസ് അല്ലാണ്ട് തന്നെ മറ്റ് ആക്ടിവിറ്റീസിലേക്ക് സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടോ?
കേന്ദ്രീകരിച്ച് ഞങ്ങൾ പലതും നോക്കുന്നത് അതിനുള്ള ഞാൻ നീതി മെഡിക്കലിൻ്റെ കേസ് പറഞ്ഞു. ഞങ്ങൾ പുതിയ പുതിയ വരെ ഇത് നോക്കാൻ ശ്രമിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പോയി ഞങ്ങൾ ഓരോന്ന് ഞങ്ങൾ ഇത് പഠിച്ചു വരുമ്പോൾ അവരുടെ ഒരു റിസൾട്ട് കാണുമ്പോൾ ഞങ്ങൾ പിന്മാറുക. ഇനിയും ബാധ്യതകൾ കൂടാൻ പാടില്ല. കർഷകരുടെ മേൽ ബാധ്യത കൂടി അതിങ്ങനെ ചില പാടശേഖരങ്ങളൊക്കെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നത് അത് കാരണം. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഓരോ പ്രോജക്റ്റ് ഇങ്ങനെ നോക്കി നോക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പല പ്രോജക്റ്റിലേക്ക് കടന്നു. ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ ടൂറിസത്തിൻ്റെ കേസാണ്. ടൂറിസം അത്രയധികം ചിലവ് വരുന്ന കേസുള്ള ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയും ഇതൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നു, പരിശ്രമിക്കാൻ നോക്കുന്നുണ്ട്. അതേമാതിരി ഈ ബണ്ടിൻ്റെ പണി കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ തെങ്ങ് ഇപ്പം തെങ്ങുണ്ട്, 100-150-200 തെങ്ങോളം ഉണ്ട്. ഈ തെങ്ങും തൈകൾ വെച്ച് ഒരു വരുമാനം ഞങ്ങൾ നോക്കും. അപ്പോൾ അതേമാതിരി തന്നെ ഞങ്ങൾ ഇപ്പം 58 സെൻറ് സ്ഥലം ഉണ്ടെന്നത് അതിൽ ഞങ്ങൾ മില്ല് നോക്കിയത്. മില്ലെന്ന് വെച്ചാൽ ഞങ്ങളെ നെല്ല് ഞങ്ങൾ തന്നെ ശേഖരിച്ച് അതൊന്ന് അരിയാക്കി കൊടുക്കാന്നുള്ള കാര്യങ്ങൾ നോക്കി കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. അതിലേക്ക് എത്തിയിട്ടില്ല. ഓരോന്നോരോന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് നോക്കാന്നുള്ള കാര്യം.
ഓക്കെ, അവസാനമായി ചോദിക്കാനുള്ള എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൃഷിയെ പറ്റി ഇപ്പോൾ താങ്കൾ വന്ന സമയത്തും 2007 കാര്യം നമ്മളിപ്പോൾ ഈ ഇത് സംബന്ധം എന്താ പറയുക, പുതിയ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതുതായി വരുന്ന ഇനിയും പുതുതായി മാറ്റങ്ങൾ കൃഷിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃഷിക്ക് അടിസ്ഥാനം വേണ്ട, അല്ലെങ്കിൽ പണ്ട് തൊട്ട് പണ്ടും ഇപ്പോഴും കാണുന്ന അടിസ്ഥാനപരമായ കാര്യം എന്താണ്, അല്ലെങ്കിൽ എന്താണ് വേണ്ടത് കൃഷിക്ക്?
കൃഷിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ കർഷകന് ചെലവ് പരമാവധി കുറയ്ക്കാനുള്ള സൗകര്യം ചെയ്യണം. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൃഷിക്കാർക്കിപ്പോൾ കളനാശിനി അടിക്കുന്നതും കീടനാശിനി അടിക്കുന്നതും അതിനൊക്കെയും മാൻ പവർ ഉപയോഗിച്ച് ചെയ്യണം. അതൊക്കെ ചില ഭാഗങ്ങൾ ഭീമമായ സംഖ്യ ചില ഭാഗങ്ങൾ കർഷകരെ നേടാൻ തന്നെ ചില ഏരിയയിലെ തൊഴിലാളികളെ ഞാൻ പറഞ്ഞല്ലോ തൊഴിലാളികളില്ല അന്യ സംസ്ഥാനത്തൊക്കെയാണ്. അപ്പോൾ ഭീമമായ സംഖ്യ അതിനൊക്കെയും മൊത്തമായി ഏതെങ്കിലും പാടശേഖരം അല്ലെങ്കിൽ കൃഷിഭവൻ മുഖാന്തരം അങ്ങനെയുള്ള ഒരു സൊസൈറ്റി മുഖാന്തരം അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ട് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംഘം മുഖാന്തരം ഇപ്പോൾ മരുന്നടിക്കാന്ന് വെച്ചപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് മരുന്നടിക്കുക മൊത്തം. അപ്പോൾ ഭീമമായ സംഖ്യ മൊത്തം ലാഭം വരും. ഇപ്പോൾ 900 ഏക്കറുകൾ മരുന്നടിക്കാൻ 3 ദിവസം 4 ദിവസമായിട്ട് ഒരേ ഏരിയ അനുസരിച്ച് അടിച്ച് കഴിഞ്ഞാൽ കളനാശിനി അടിക്കാൻ വെച്ചാൽ ഇത്ര എമൗണ്ട് വരില്ല. അപ്പോൾ കൃഷിക്കാരന് ഇത്ര എമൗണ്ട് വരില്ല. അതേമാതിരി തന്നെ ഈ വളം, കുമ്മായം അങ്ങനെയുള്ളൊക്കെ ചിന്ന, ഇത്തളി ഇതൊക്കെ ചിന്ന, അങ്ങനെയുള്ള മെഷീനറികളൊക്കെ കണ്ടുപിടിക്കുക. ഇപ്പോൾ കൊയ്ത്തുമ്പോൾ വന്നപ്പോൾ വളരെയധികം ലാഭമാണ് കൃഷിക്കാരൻ. അതേമാതിരി രീതിയിൽ വരികയെന്ന് വെച്ചാൽ കർഷകന് ഭയങ്കര ലാഭമുണ്ടാവും. അതേമാതിരി ഇപ്പോൾ ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ രാസവളങ്ങളൊക്കെ വെച്ചാൽ കൂടുതൽ കൂടി വരിക വില കൂടിയത്. അതിനനുസരിച്ചുള്ള ഒരു ഇത് വരുമ്പോൾ ഇപ്പോൾ 28 രൂപ നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്ത്രീ പുല്ല് വലിക്കാൻ, കള വലിക്കാൻ 650 രൂപ കൂലി വലിക്കുന്നുണ്ട്. ഒരു മരുന്നടിക്കാൻ 900-1000 രൂപ വലിക്കുന്നുണ്ട് ഒരാൾക്ക്. വളം ചിന്ന അതേ റേറ്റ് വലിക്കുന്നു. അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ വെച്ചാൽ നമുക്ക് കൃഷി മുന്നോട്ട് പോകുന്നു, യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കൃഷി നഷ്ടമല്ല, ലാഭം തന്നെയാണ്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ലാഭം തന്നെയാണ്.
ഇത്ര നേരം സംഭവിച്ചതിന് താങ്കളുടെ അടുത്ത് നന്ദി പറയുന്നു. ഇത്രയും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്, അതേപോലെ തന്നെ കുറേ അറിവുകൾ നമുക്ക് തന്നതിന് നന്ദി പറയുന്നു.
താങ്ക് യു.
നമസ്കാരം.